2024 March 23 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. മൂന്നാം ബെൽ. ഡോക്ടർ അഭീഷ് രഘുവരൻ എഴുതുന്നു, ശത്രുക്കളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സൈനിക നിരയുടെ ഭാഗമെന്നാണ് ഇംഗ്ലീഷ് നിഘണ്ടിൽ ഫ്രണ്ട്ലൈൻ എന്ന പദത്തിന് അർത്ഥം. ഈ വർഷം കാലാവസ്ഥാ ദിനത്തിൽ ആപ്തവാക്യം അറ്റ് ദി ഫ്രണ്ട്ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ്. കാലാവസ്ഥ പ്രവർത്തനത്തിൽ സമൂഹവും കാലാവസ്ഥാ വ്യതിയാനവും നേർക്കുനേർ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ കാലാവസ്ഥ വ്യതിയാനമെന്ന ശത്രുവിന്റെ തൊട്ടടുത്ത് നാം എത്തിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ഈ യുദ്ധകാലമാണ് കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പൊരുതിയെ മതിയാകൂ. അതല്ല ഇനിയും നമ്മൾ നിസ്സംഗഭാവം തുടരാനാണ് ഭാവമെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിൽ എന്ന ചുരുങ്ങിയ വാക്കിൽ അതിന്റെ തീക്ഷ്ണത ഒതുക്കാം. ലോക കാലാവസ്ഥ ഓർഗനൈസേഷൻ 1950 March 23 സ്ഥാപിതമായതിന്റെ ഭാഗമായാണ് 1951 മുതൽ എല്ലാ വർഷവും ആ ദിവസം ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 13th ലക്ഷ്യമായ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കണമെന്നുള്ള ആഹ്വാനം നടപ്പിൽ വരുന്നതിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പരാജയപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാന തെളിവാണ് ഇന്ന് അതീവ ഗുരുതരമായ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുന്നു എന്ന വാസ്തവം. വികസനവും കാർബണും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. വർഷം തോറും ഉയർന്നുകൊണ്ടിരിക്കുന്ന കാർബൺ നിർഗമനത്തിന്റെ തോത്. കാലാവസ്ഥ എന്നത് ആഗോള പ്രതിഭാസമാകയാൽ ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ മാത്രമായി അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ തീരുമാനമെടുക്കാനാവില്ല. എല്ലാ രാജ്യങ്ങളും ചേർന്നുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ആവശ്യം. എന്നാൽ കാർബൺ ബഹിർഗമനം ഓരോ രാജ്യത്തിന്റെയും വികസനവുമായും സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ വികസിത രാജ്യങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടൽ ഇല്ലാതെ പോകുകയാണ്. ഫലമോ ലോകമാകെ ഇതിന്റെ തിക്തഫലം അനുഭവിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വികസിത രാജ്യങ്ങൾ കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കുന്നതിൽ മെല്ലെപ്പോക്ക് പ്രകടമാക്കുമ്പോൾ ആ വികസിത രാജ്യങ്ങളാകട്ടെ തങ്ങൾക്ക് ഇനിയുമേറെ പുരോഗതി കൈവരിക്കേണ്ടതുണ്ട് എന്ന ന്യായം പറഞ്ഞാണ് പിന്തിരിഞ്ഞ് നിൽക്കുന്നത്. ആദ്യം വികസിത രാജ്യങ്ങൾ നടപടിയെടുക്കട്ടെ എന്ന മട്ടിൽ. പക്ഷെ അവർക്കൊന്നും മനസ്സിലാകാത്ത ഒരു കാര്യം ഇത് നമ്മുടെ അടുത്ത തലമുറയുടെ ഉറക്കം കെടുത്താൻ പോകുന്നു എന്നതാണ്. ഇത്തരത്തിൽ കാലാവസ്ഥയുടെ സ്വാഭാവികത തകിടം മറിക്കുമ്പോൾ മനുഷ്യന്റെ മാത്രമല്ല മറ്റെല്ലാ ജീവികളുടെയും നിലനിൽപ്പിനെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. കൊടുക്കേണ്ടത് വലിയ വില. ലോക കാലാവസ്ഥ ഓർഗനൈസേഷൻ അടുത്തിടെ പുറത്തിറക്കിയ ആഗോള കാലാവസ്ഥയുടെ അവസ്ഥ എന്ന റിപ്പോർട്ട് അല്പം ഗൗരവ സ്വഭാവം ഉള്ളതാണ്. ആഗോള താപനം മൂലം ലോകം വലിയ ആപത്തിലേക്ക് പോകുന്നുവെന്നാണ് റിപ്പോർട്ട്. 2023 എന്നത് ലോകം ഏറ്റവും അധികം കാർബൺ വാതകം പുറത്തുവിട്ട വർഷമാണെന്നും ഈ വർഷം ചിലപ്പോൾ അതിനെയും മറികടക്കാമെന്നും അതിൽ പരാമർശമുണ്ട്. മാത്രമല്ല ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമെന്ന 2023 റെക്കോർഡ് ഈ വർഷം തിരുത്തപ്പെടുമെന്നും പറയുന്നു. ഇത്തരം പരാമർശങ്ങളിൽ തെല്ലും അതിശോക്തിയില്ല. കാരണം കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനവും നമുക്ക് വെറും രണ്ട് വാക്കുകളിൽ മാത്രമാണ്. അതിന്റെ കാഠിന്യം എത്രയെന്നോ നാളെ അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചോ നാം ബോധവാന്മാരല്ല. കാലാവസ്ഥയിലെ ഈ മാറ്റം നമ്മുടെ ദൈനംദിന ജീവിതത്തെ പല രീതിയിലാണ് ബാധിക്കുന്നത്. അനിയന്ത്രിതമായി ചൂട് കൂടുന്നത് ജീവിതം ദുസ്സഹമാക്കുന്നു എന്നതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങൾക്ക് കൂടി വഴിവെക്കുന്നത് സുനാമിയും പ്രളയമായും വരൾച്ചയായും നാം കൺമുന്നിൽ തന്നെ കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഗോള താപനം മൂലം ധ്രുവങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകയും അതുവഴി സമുദ്രങ്ങളെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നത് നമുക്ക് ഭീഷണിയാണ്. കൂടാതെ നമ്മുടെ നിലനിൽപ്പിന്റെ നട്ടലായ കൃഷിയെയും കാലാവസ്ഥ മാറ്റം വലിയ നിലയിൽ ബാധിക്കുന്നു. ലോക ഭക്ഷ്യോൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്ന ഭീമമായ ഇടിവ് പരിശോധിച്ച് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അനുഭവിക്കേണ്ടത് നമ്മൾ കൂടി. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റു വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർബൺ ബഹിർഗമനം താരതമ്യം കുറവാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ പോലെ നമ്മൾ മറ്റുള്ളവരുടെ പ്രവൃത്തിയുടെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. US മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇക്കാര്യത്തിൽ നിർണായകമായി തീരുമാനമെടുക്കേണ്ടവർ. എന്നാൽ അവർ വികസനം മാത്രം ലക്ഷ്യമിടുമ്പോൾ ഇവയൊന്നും കാണാതെ പോകുകയാണ്. ഫലമോ നാളെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പോലുമാകാതെ ഇടമായി ഭൂമി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വികസിത രാജ്യങ്ങൾ വികസനങ്ങൾക്കൊപ്പം കാലാവസ്ഥയും കാർബൺ ബഹിർഗമനവും ഗൌരവമായി ഏടുക്കുകയും മറ്റു രാജ്യങ്ങളുമായി ഒത്തുചേർന്ന് കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാൻ നയപരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. അതിന് ഇന്ത്യ മുൻകൈ എടുക്കണം. അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുകയും വേണം. നാം ഓരോരുത്തരും പലവിധ പ്രവർത്തനങ്ങളിലൂടെ ഉത്പാദിപ്പിക്കുന്ന കാർബൺ വലിയ തോതിൽ കുറയ്ക്കുവാൻ നാം തയ്യാറാവണം. അങ്ങനെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഈ വലിയ വിപത്തിനെ പ്രതിരോധിക്കാൻ നമുക്കാവുകയുള്ളൂ. ഈ കാലാവസ്ഥ ദിനം അതിനായുള്ള വലിയ ശ്രമങ്ങൾക്കുള്ള തുടക്കമാവട്ടെ.